إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج الله نسوك تجي بكرم النوم وبدأ شفقيان وصية تجيقيان കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന അനാചാരങ്ങളെ സംബന്ധിച്ച് ബിദഅത്തുകളെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കർമ്മവും നമ്മൾ ദീനായി ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇൻഷാഅല്ലാഹ് ബിദഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണമെന്നുണ്ട്. എന്നാൽ ഇന്ന് സാന്ദർഭികമായി ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമായ ചില വിഷയത്തെ സംബന്ധിച്ചാണ്, ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ജുമുഅ ദിവസത്തിനുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ ജുമുഅക്കുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ അവിടെ നമ്മൾ പാലിക്കേണ്ട ആദാബുകൾ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആദാബുൽ ജുമുഅ, ജുമുഅയിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളെ സംബന്ധിച്ചും പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമുഅ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ജുമുഅ എന്ന് പറയുന്ന ഈ കർമ്മം, നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ കർമ്മം, അതിന്റെ ശ്രേഷ്ഠത ധാരാളമുണ്ട്. ഈ ദിവസത്തിന് തന്നെ പേര് യൗമുൽ ജുമുഅ എന്നാണ്. ഈ ദിവസത്തെ ആ ദിവസത്തെ ജുമുഅയിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയുന്ന ഈ ദിവസം ജുമുഅയിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ധാരാളം ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസം, യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അതിൽ നിന്ന് പുറത്താക്കിയതുമൊക്കെ ഈ ദിവസത്തിലാണ്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറഞ്ഞു. അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മഅദ് എന്ന ഗ്രന്ഥത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിനുള്ള 33 പ്രത്യേകതകൾ നൽകുന്നുണ്ട്. 33 പ്രത്യേകതകൾ വെള്ളിയാഴ്ച ദിവസത്തിന് അദ്ദേഹം സാദുൽ മഅദ് എന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. ചില പ്രത്യേകതകൾ പ്രാമാണികമായി സ്ഥിരപ്പെടാത്തത് ഒഴിച്ചു നിർത്തിയാൽ ധാരാളം ശ്രേഷ്ഠതകൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് ജുമുഅ ഉള്ളത് എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്നുണ്ട്. ഈ ജുമുഅ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠത ഉണ്ടായ അത് അള്ളാഹു തആല ശ്രേഷ്ഠത വെക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം ശ്രേഷ്ഠത വെക്കാനുള്ള ഒരു കാരണം ഒരു പക്ഷേ ജുമുഅയായിരിക്കും. കാരണം ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ സാദുൽ മഅദ് എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠതയുണ്ട്, ജുമുഅക്ക് ശ്രേഷ്ഠതയുണ്ട്. ഈ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ അടങ്ങിയിട്ടുള്ള ദിവസത്തിലാണ് ഈ മഹത്തരമായിട്ടുള്ള കർമ്മം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം എന്നുള്ളത് ഈ ജുമുഅയുടെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ ജുമുഅ എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമായിട്ടുള്ള യാത്രക്കാരനല്ലാത്ത യാതൊരു ഉദുറില്ലാത്ത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാത്ത എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിൽ ഹാജരാവുക പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ജുമുഅയിലെ 9 വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലെ ആയത്ത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വെള്ളിയാഴ്ച സത്യവിശ്വാസികളെ നിങ്ങൾ വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം എന്ന ഫസ്അഉ എന്ന കൽപ്പന അത് നിർബന്ധത്തെ കുറിക്കുന്നു എന്നുള്ളതാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ മുഫസ്സിർ ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയുകയാണ്, ഫറളല്ലാഹുൽ ജുമുഅത അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും നിർബന്ധമാക്കിയിട്ടുണ്ട് അള്ളാഹു തആല ജുമുഅ എന്നുള്ളത്. ഓരോ മുസ്ലിമിനും നിർബന്ധമായിട്ടുള്ള വ്യക്തിപരമായി തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ജുമുഅ എന്നുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുള്ള അതുപോലെ തന്നെ ഒരുപാട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിം അൽജുമുആത്ത്, ജുമുഅ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് ചില ആളുകൾ ആ ജുമുഅ ഉപേക്ഷിക്കുക എന്ന കാര്യത്തിൽ നിന്ന് അവർ വിരമിക്കണം. ജുമുഅ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി താക്കീത് കൊടുക്കുകയാണ്. ജുമുഅ ഉപേക്ഷിക്കുന്ന ആളുകൾ ആ ഉപേക്ഷ വരുത്തുന്ന കാര്യം, ആ ജുമുഅ ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ നിന്ന് അവർ വിരമിക്കണം. അല്ലെങ്കിൽ അള്ളാഹു തആല അവരുടെ ഹൃദയത്തിന് സീൽ വെക്കും. അവർ ജുമുഅ ഉപേക്ഷിക്കുക എന്നുള്ള ആ പ്രവർത്തനം നിർത്തിവച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു തആല അവരുടെ ഹൃദയത്തിന് സീൽ വെക്കും. ഫുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് ഗഫ്ലത്ത് ബാധിച്ച അശ്രദ്ധ ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവർ ആയിത്തീരുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജുമുഅ ഉപേക്ഷിക്കുന്നതിനെ ശക്തമായിക്കൊണ്ട് റസൂലുള്ളാഹി താക്കീത് നൽകിയത് ഹദീസുകളിൽ ധാരാളം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, മൻ തറക സലാസ ജുമുഅയിൻ തഹാവുനൻ ബിഹാ, ആരെങ്കിലും 3 ജുമുഅ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെ മടി കാണിച്ചുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആരെങ്കിലും 3 ജുമുഅ ഉപേക്ഷിച്ചാൽ റസൂലുള്ളാഹി പറയുകയാണ്, തബഅല്ലാഹു അലാ ഖൽബിഹി, അല്ലാഹു തആല അവന്റെ ഹൃദയത്തിന് സീൽ വെക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മൻ സമിയൽ അദാന തലാത ജുമുആത്തിൻ, 3 ജുമുഅക്കുള്ള ബാങ്ക് കേൾക്കുകയും സുമ്മ ലം യഹ്ദുർഹ, പിന്നീട് അവൻ ആ ജുമുഅക്ക് ഹാജരാകാതിരിക്കുകയും ചെയ്താൽ കുതിബ മിനൽ മുനാഫിഖീൻ, മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ അവൻ രേഖപ്പെടുത്തപ്പെടും, അവന്റെ പേര് മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തറക സലാസ ജുമുഅയിൻ മുതവാലിയാത്തിൻ, ആരെങ്കിലും 3 ജുമുഅ തുടർച്ചയായി ഉപേക്ഷിച്ചാൽ ഫഖദ് നബദൽ ഇസ്ലാമ വറാ ളഹിരിഹി, അവൻ അവന്റെ ഇസ്ലാമിനെ പിന്നോട്ട് എറിഞ്ഞിരിക്കുന്നു. ഒരാ 3 ദിവസം 3 ആഴ്ചയിലെ ഖുതുബ ജുമുഅ 3 ആഴ്ചയിലെ ജുമുഅ തുടർച്ചയായി ഉപേക്ഷിച്ചാൽ ഫഖദ് നബദൽ ഇസ്ലാമ വറാ ളഹിരിഹി, അവൻ അവന്റെ ഇസ്ലാമിനെ പിന്നോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നത്. ഈ ഹദീസുകളുടെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ജുമുഅ എന്ന് പറയുന്ന ഈ കർമ്മം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മഹത്തരമായ കർമ്മത്തിന്റെ ശ്രേഷ്ഠത
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് റസൂലിനെ പഠിപ്പിച്ചിട്ടുള്ളത്? ഈ ജുമുഅ എന്ന് പറയുന്ന മഹത്തരമായ കർമ്മത്തിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു മുസ്ലിം ഒരുങ്ങുകയാണ്. ഏതൊക്കെ രൂപത്തിലാണ് റസൂൽ ഒരുങ്ങാൻ പറഞ്ഞിട്ടുള്ളത്? കുളിക്കണം, ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രത്യേക കുളി, വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേക കുളി എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. വെള്ളിയാഴ്ച പ്രത്യേകമായൊരു കുളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അന്ന് ത്വയ്യിബ് സുഗന്ധം പൂശുക എന്നുള്ളത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിവാക്ക് പല്ല് തേക്കുക എന്ന് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് ഈ ജുമാക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, എല്ലാ നിലക്കും തയ്യാറെടുക്കുകയാണ്. കുളിച്ച് വൃത്തിയായി, അതുപോലെ തന്നെ ത്വയ്യിബ് ഈ സുഗന്ധം തേച്ചുകൊണ്ട്, അതുപോലെ തന്നെ തലയിൽ എണ്ണയിട്ടുകൊണ്ട്, അതുപോലെ തന്നെ പല്ല് തേച്ചുകൊണ്ട്, ആ നിലക്കൊക്കെ പൂർണ്ണമായി ശാരീരികമായി വൃത്തിയായിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഈ തയ്യാറെടുക്കുന്നത്? ഈ ജുമുഅ എന്ന് പറയുന്ന മഹത്തരമായ കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ളത്. അങ്ങനെ ആ നിലക്ക് പ്രത്യേകമായ ഒരു ഒരുക്കം ഈ മഹത്തായ കർമ്മത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിലേക്ക് നടന്നു വരുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. അതും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. മാത്രമല്ല ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമുഅക്ക് വേണ്ടി നേരത്തെ വരിക എന്നുള്ളതിനും ശ്രേഷ്ഠതയുണ്ട് എന്നൊക്കെ നമ്മൾ ധാരാളം ഹദീസുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ഈ ഒക്കെ ഇതൊക്കെ എന്താണ് ഈ ജുമുഅയുടെ ശ്രേഷ്ഠത അറിയിക്കുന്നുണ്ട്? കാരണം ഈ ജുമുഅ എന്ന് പറയുന്ന മഹത്തരമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് മറ്റുള്ള ഒരുക്കങ്ങളൊക്കെ, നമ്മൾ കുളിക്കുന്നതും അതുപോലെ തന്നെ പല്ല് തേക്കുന്നതും സുഗന്ധം പൂശുന്നതും ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ഒരു മഹത്തരമായ കർമ്മം നിർവഹിക്കാൻ പോകുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ വരിക എന്ന് പറഞ്ഞു. എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? വെള്ളിയാഴ്ച ദിവസം നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി തഹല്ലുകി യൗമൽ ജുമുഅ ഖബ്ല സ്വലാ. വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് മുമ്പ് ഒരു ഇസ്ലാമികമായ സദസ് ഉണ്ടാക്കുന്നത് പോലും റസൂലിനെ വിരോധിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് മുമ്പ് ഒരു സദസ്, തഹല്ലുഖ്, ഒരു അട്ടമിട്ടിരുന്നു കൊണ്ട് ദീൻ പഠിക്കുന്നത് പോലും ആ രൂപത്തിൽ ഒരു ഇരുത്തം പോലും റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. ഉലമാക്കൾ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ ഈ രൂപത്തിലുള്ള വട്ടമിട്ടിരുന്നു കൊണ്ട് ഈ രൂപത്തിൽ ദീൻ പഠിക്കുന്നത് പോലും വിരോധിച്ചത്. പള്ളിയിൽ വെച്ചുകൊണ്ട് ആ നിലക്ക് തഹല്ലുഖ് വട്ടമിട്ടിരുന്ന് ദീൻ പഠിക്കുന്നത് പോലെ പോലെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വിരോധിക്കാനുള്ള കാരണം വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വരാൻ അതൊരു തടസ്സമാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ പള്ളിയിൽ വെച്ച് ആ രൂപത്തിൽ അത് റസൂലിനെ വിരോധിച്ചിട്ടുണ്ട്. കാരണം എന്താ? അത് ഈ തബ്കീർ ഇൽ മസ്ജിദ്, പള്ളിയിലേക്ക് നേരത്തെ വരുന്നതിന് അത് തടസ്സമാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ആ നിലയ്ക്ക് പള്ളിയിലേക്ക് നേരത്തെ വരാൻ, ഈ ജുമുഅക്ക് വേണ്ടി ഒരുങ്ങാൻ, ഈ ജുമുഅക്ക് നേരത്തെ വരാൻ വേണ്ടിയിട്ടാണ് റസൂലിനെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നേരത്തെ വന്നതിന്റെ പ്രതിഫലമൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. ഒന്നാമത്തെ സമയത്ത് എത്തുന്ന ആളുകൾക്ക് അവനൊരു ഒട്ടകം ബലിയറത്ത് ദാനം ധർമ്മം ചെയ്തവനെ പോലെയാണ്. അതുപോലെ തന്നെ പശുവിനെ അറച്ച്, രണ്ടാമത്തെ സമയത്തിൽ വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ പശുവിനെ അറച്ച് ദാനധർമ്മം ചെയ്തവനെ പോലെയാണ്. അതുപോലെ തന്നെ ആടിനെ ദാനധർമ്മം ചെയ്തവൻ, മൂന്നാമത്തെ സമയത്ത് വന്നവൻ, അതുപോലെ അടുത്ത സമയത്ത് വന്നവൻ, പിന്നെ കോഴിയെ ദാനം ചെയ്ത അറുത്ത് ദാനം ചെയ്തതുപോലെ, അതുപോലെ തന്നെ അഞ്ചാമത്തെ സമയത്ത് കടന്നു വന്നവൻ ഒരു മുട്ട ദാനം ചെയ്തതുപോലെ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? നേരത്തെ പള്ളിയിൽ വരാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ ഒരു കർമ്മത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ആ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നേരത്തെ പള്ളിയിലെത്തണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർമ്മത്തിന്റെ ശ്രേഷ്ഠത അതിലൊക്കെയുണ്ട്. മാത്രമല്ല മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്താണ് കൈലൂലത്തിന്റെ ഉറക്കം. കൈലൂലത്തിന്റെ ഉറക്കം എന്ന് നമ്മുടെ ഉച്ചയുറക്കം. റസൂലുള്ള പറഞ്ഞു ഖീലു, നിങ്ങൾ ഉച്ചക്കുറങ്ങണം. ഫൈന ശയാത്തീന ലാ തഖീലു, കാരണം പിശാചുക്കൾ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങാറില്ല, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂലിന്റെ കൽപ്പന സ്വീകരിക്കുക എന്നുള്ളൊരു സുന്നത്ത് കൈലൂലത്തിന്റെ ഉറക്കത്തിലുണ്ട്. അതുപോലെ തന്നെ പിശാചിനോട് എതിരാവുക എന്നുള്ള, നമ്മുടെ മുഖ്യ ശത്രുവായ പിശാചുക്കളോട് എതിരാവുക എന്നുള്ള ഒരു കാര്യം കൂടി കൈലൂലത്തിന്റെ ഉറക്കത്തിലുണ്ട്. കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ സമയം ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ളുഹുർ നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പാണ്. ആ തൊട്ടു മുമ്പുള്ള സമയത്ത് കുറച്ചു സമയം വിശ്രമിക്കുക, ഉറങ്ങുക എന്നുള്ളതിനാണ് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയുന്നത്. ഇത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. സാധിക്കുന്ന ആളുകൾ അത് എടുക്കണം. മഹജൂറത്തായിട്ടുള്ള, അവഗണിക്കപ്പെട്ടിട്ടുള്ള, ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകളിൽപ്പെട്ടതാണ് ഈ കൈലൂലത്തിന്റെ ഉറക്കം എന്നുള്ളത്. സഹാബത്തെ വെള്ളിയാഴ്ച ദിവസം തൈലൂലത്തിന്റെ ഉറക്കം ജുമാക്ക് മുമ്പ് അല്ലെങ്കിൽ ളുഹറിന് മുമ്പ് മാറ്റിവെക്കും. സഹൽ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്, അദ്ദേഹം പറയാൻ മാ കുന്നാ നഖീലു വലാ നതഗദ്ദ ഇല്ലാ ബഅദൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഞങ്ങൾ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങാറില്ല, അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാറില്ല. ഇല്ലാ ബഅദൽ ജുമുഅ, ജുമുഅക്ക് ശേഷമല്ലാതെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അവരെന്താണ് വെള്ളിയാഴ്ച കൈലൂലത്തിന്റെ ഉറക്കം മാറ്റിവെക്കും, അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം അവർ ളുഹറിന് മുമ്പ് കഴിക്കുക എന്നുള്ളത് മാറ്റിവെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ള പറയുകയാണ്, فيه انهم كانوا يتشاغلون عن الغداء والقائلة, സഹാബത്ത് അവർ കൈലൂലത്തിന്റെ ഉറക്കത്തിൽ നിന്ന് മാറി നിൽക്കും, അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ അവർ മാറി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ബിത്തഹയ്യുഇലിൽ ജുമുഅ, ജുമുഅക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ജുമുഅ എന്ന് പറയുന്ന മഹത്തരമായ കർമ്മത്തിന് ഒരുങ്ങാൻ തയ്യാറായിക്കൊണ്ട്, അതിനുള്ള ഇസ്തിഇദാദ് തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് അവർ സ്ഥിരമായി ഉറങ്ങാനുള്ള ഉറക്കം മാറ്റിവെക്കും. അത് ജുമുഅക്ക് ശേഷമായി ആക്കി അവർ നിശ്ചയിക്കും എന്നുള്ളതാണ്. അതൊക്കെ എന്താണ്? അവർ ഈ മഹത്തായ കർമ്മത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. സലഫുകൾ അങ്ങനെയായിരുന്നു, അവർ ആ കാര്യം മാറ്റിവെച്ച് ജുമാക്ക് ശേഷമായിരുന്നു ആ കൈവിലച്ചിന്റെ ഉറക്കം ഉറങ്ങിയിരുന്നത്. ഇതൊക്കെ എന്തിനാണ്? അവർ ജുമാക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ നിലയ്ക്ക് എല്ലാ ശാരീരികമായി ഒരുങ്ങി വൃത്തിയായി പള്ളിയിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ മാനസികവും ആത്മീയവുമായി ഒരുങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അക്തിറു അലയ്യ അസ്സല, വെള്ളിയാഴ്ച എന്ന് പറയുന്ന മഹത്തരമായ ദിവസമാണ്, ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് അക്തിറു അലയ്യ സ്വലാത്ത, എന്റെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. കാരണം ഫൈന്ന സ്വലാത്തക്കും മഅറൂദതുൻ, ഫൈന്ന സ്വലാത്തക്കും മഅറൂദതുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ധാരാളമായി റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അതുപോലെ തന്നെ പ്രാർത്ഥന വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമുണ്ട്. റസൂലുള്ള പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ഫിൽ ജുമുഅത്തി സാഅതുൻ ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാഹു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരു മുസ്ലിം നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വല്ല ഖൈറും ചോദിച്ചാൽ അള്ളാഹു തആല നൽകാതിരിക്കുകയില്ല. വളരെ കുറഞ്ഞൊരു സമയം വെള്ളിയാഴ്ചയുടെ, വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരു സമയമാണ്. അപ്പൊ ഏത് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, ആ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള സമയം ഏതാണോ ആ സമയത്തിലാണ് നമ്മുടെ പ്രാർത്ഥന ചെല്ലുന്നത്, അള്ളാഹു തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അള്ളാഹു തആല അതിന് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് എന്താണ്, നമ്മൾ പള്ളിയിൽ നേരത്തെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലുകയാണ്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഇവിടെ ഈ നിലക്കെന്താണ്, ആത്മീയമായും അതുപോലെ തന്നെ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ ഒരുങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മഹത്തരമായ കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ജുമുഅയുടെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. റസൂലുള്ളതൊക്കെ പഠിപ്പിച്ച എന്താണ്, ഈ ഒരു കർമ്മം നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം നല്ല രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതിലേക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, അതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വന്നാലുള്ള അദബുകളെ കുറിച്ച് പറയാനാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രാർത്ഥന, നമുക്കറിയാം പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നുകൂടി വിശാലമായി പ്രാർത്ഥിക്കാറുണ്ട്. ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഔദു ബില്ലാഹിൽ അദീം വബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നുള്ളത് സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ പഠിക്കണം. ഇതും റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇങ്ങനെ ആ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലി പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം. തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ ഫല്യർകഅ റകഅതൈനി ഖബ്ല അൻ യജ്ലിസ, നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ രണ്ട് റക്അത്ത് നമസ്കരിക്കണം നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്താണ് തഹിയ്യത്ത് നമസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ള വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പറഞ്ഞു, ഈ തഹിയ്യത്ത് നമസ്കാരത്തിന് സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു, ഇദാ ജാ അഹദുക്കും വൽ ഇമാമു യഖ്തുബു, ഇമാം ഖുതുബ പറയുന്ന സന്ദർഭത്തിലാണ് നിങ്ങൾ പള്ളിയിലേക്ക് വന്നത് എങ്കിൽ, ഫല്യുസല്ലി റകഅതൈനി
വൽ യതജവ്വസ് ഫീഹിമ,
നിങ്ങൾ രണ്ട് റക്അത്ത് നമസ്കരിക്കണം, അത് ചുരുക്കിക്കൊണ്ട് നമസ്കരിക്കണം, അതിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ രണ്ട് റക്അത്ത് നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വെള്ളിയാഴ്ച നമ്മൾ ഇമാം ഖുതുബ പറയുന്ന വേളയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് റക്അത്ത് സുന്നത്ത് ആ തഹിയത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് സദസ്സിലേക്ക് ഖുതുബയുടെ സദസ്സിലേക്ക് വന്ന സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സദസ്സിൽ വന്നിരുന്നു, റസൂലുള്ളാഹി ഖുതുബ പറയുകയാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, യാ സുലൈഖ് ഫർക റകഅതൈനി വതജവ്വസ് ഫീഹിമ, രണ്ട് റക്അത്തിന് ചുരുക്കി നമസ്കരിക്കണം, രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്ന് സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹുവിനോട്, ആ പള്ളിയിൽ വന്ന് ഇരിക്കാൻ നമസ്കരിക്കാതെ ഇരുന്നപ്പോ റസൂലുള്ളാഹി എണീറ്റ് നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ പള്ളിയിൽ വരുന്ന ആളുകൾ ആ രണ്ട് റക്അത്ത് നമസ്കരിക്കണം. വെള്ളിയാഴ്ച പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മൾ ബാങ്ക് കൊടുക്കുന്ന വേളയിലാണെങ്കിൽ നമ്മൾ തഹിയത്ത് നമസ്കരിച്ച് പെട്ടെന്ന് ഈ ഇമാമിന്റെ ഖുതുബ കേൾക്കുന്നതിലേക്ക് നമ്മൾ ധൃതി കാണിക്കണം. പലപ്പോഴും പല ആളുകളും മുമ്പ് വിശദീകരിച്ചതാണ്, മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഇജാബത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കും, എന്നിട്ട് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് തഹിയത്ത് നമസ്കരിക്കുക. ഷെയ്ഖ് ഹുസൈമി റഹിമുള്ള പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇജാബത്തുൽ മുഅദ്ദിൻ, മുഅദ്ദിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ള സുന്നത്താണ്. പക്ഷേ നമ്മൾ ധൃതി കാണിക്കേണ്ടത് ദിക്റുള്ള എന്ന് പറഞ്ഞാൽ ഖുതുബയാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖുതുബയിലേക്ക് നമ്മൾ ധൃതി കാണിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ പെട്ടെന്ന് തഹിയത്ത് നമസ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഖുതുബ ശ്രവിക്കാനിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സുന്നത്തും വാജിബും ഒന്നിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യവും അത്രയും ശ്രേഷ്ഠതയില്ലാത്ത മറ്റൊരു കാര്യവും ഒരുമിച്ച് വന്നാൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത് എന്ന ഇസ്ലാമിന്റെ മഹത്തായ ഖായിദ അനുസരിച്ചുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തഹിയത്ത് നമസ്കരിച്ച് ഇമാമിന്റെ ഖുതുബ ശ്രവിക്കാൻ വേണ്ടിയാണ് നമ്മൾ, ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുകയാണ്. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച നമ്മൾ ഖുതുബ ഈ പിന്നെ തഹിയത്ത് നമസ്കരിച്ച് ഒന്നാമത്തെ സൊഫിൽ തന്നെ പോയി ഇരിക്കുക എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ധാരാളക്കണക്കിന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ സൊഫ് ഖാലിയായി കിടക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു നാസു മാ ഫി നിദായി വസ്സഫിൽ അവ്വലി, ജനങ്ങൾ ബാങ്കിന്റെ ശ്രേഷ്ഠത, അതുപോലെ തന്നെ ഒന്നാമത്തെ സൊഫിന്റെ ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അവർക്ക് അതിന് സ്ഥലം ലഭിക്കുന്നില്ല, പരസ്പരം തർക്കത്തിലായി, അപ്പൊ അവർക്ക് നറുക്കിടാൻ സാധിക്കുമെങ്കിൽ ലസ്തഹമു, അവർ നറുക്കിട്ടുകൊണ്ട് ആ ഒന്നാമത്തെ സ്വഫിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഒന്നാമത്തെ സ്വഫിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ രണ്ടും മൂന്നും അല്ലെങ്കിൽ തൂണൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇരിക്കാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിമ്മു സ്വഫൽ മുഖദ്ദം, ഒന്നാമത്തെ സ്വഫ് നിങ്ങൾ പൂർത്തീകരിക്കുക, സുമല്ലദി യലീഹി പിന്നീട് അടുത്ത സ്വഫ് പൂർത്തീകരിക്കുക, അതാണ് അതിന്റെ ഓർഡർ. ആ നിലയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്വഫിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഈ അവസാനം വന്ന ആളുകൾ പിന്നീട് എന്ത് ചെയ്യുക, മറ്റൊരാളുടെ ചുമല് ചാടിക്കൊണ്ട് കടന്നു പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ജാഅ റജുലുൻ യൗമൽ ജുമുഅ യതഖത്താ റിഖാബന നാസ്, ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസത്തിൽ വരികയാണ്, അദ്ദേഹം എന്ത് ചെയ്തു, ബാക്ക് അവസാനം വൈകിട്ടാണ് വരുന്നത്, അദ്ദേഹം ജനങ്ങളുടെ ഈ ചുമല് ചാടിക്കൊണ്ട് മുന്നോട്ടുള്ള മുന്നിലുള്ള സൊഫിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത വ ആനൈത, നീ അവിടെ തന്നെ ഇരിക്ക്, നീ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കി, നീ സാവകാശത്തിലാക്കി, നീ നിന്റെ സമയം തെറ്റിച്ചു കളഞ്ഞു, നീ വൈകിയാണ് വന്നിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അവനോട് പറയുകയാണ്. അപ്പോ പിന്നീട് അവസാനം വന്ന ആളുകൾ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ മുന്നോട്ട് കടക്കാൻ പാടില്ല, എന്നാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ കടക്കുന്നത് കൊണ്ട് മുന്നോട്ട് വരുന്നതുകൊണ്ട് പ്രശ്നവുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇരുത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇരുത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇരിക്കുമ്പോഴുള്ള മര്യാദയാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹുബ്വതി യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബുവത്ത് അല്ലെങ്കിൽ ഹിബുവത്ത് എന്ന് പറയാം, ഹുബുവത്ത് ഹിബുവത്തും രണ്ട് രൂപത്തിലും പറയാം, മുട്ടുകെട്ടിയിരിക്കുന്നതിന് റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിൽ, വൽ ഇമാമു യഖ്തുബ് ഇമാമു ഖുതുബ പറയുന്ന വേളയിൽ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ മുട്ടുകെട്ടിയിരിക്കുക, മുട്ടു ചേർത്ത് പിടിച്ചിരിക്കുക എന്നുള്ളത് റസൂലുള്ള വിരോധിച്ച കാര്യമാണ്. അത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതയാണ്. ഇമാമ ഖുതുബ പറയുമ്പോൾ ആ ഇരുത്തം നമ്മൾക്ക് പാടില്ല, നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ മുട്ടുകെട്ടി അറിയാതെ പലരും സംഭവിക്കും, അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കും, അശ്രദ്ധ കൊണ്ട് സംഭവിക്കും. മുട്ടുകെട്ടി ഇരിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് സമയത്തും റസൂലുള്ളാഹി വിരോധിച്ചിട്ടുള്ള ഒരു ഇരുത്തമാണ് ഖിഅദത്തുൽ മഅദൂബി അലൈഹിം, യഹൂദന്മാരുടെ ജൂതന്മാരുടെ ഇരുത്തം. ജൂതന്മാരുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നുണ്ട്. ശരീദ് ഇബ്നു സുവൈദ് റളിയല്ലാഹു അൻഹു പറയാൻ, മർറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ജാലിസുൻ ഹകദ, റസൂലുള്ളാഹി എന്റെ അടുത്തൂടെ കടന്നുപോയി, ഞാൻ ഇപ്രകാരം ഇരിക്കുകയായിരുന്നു. എപ്രകാരം? വഖദ് വളഅതു യദി അൽയുസ്ര ഖൽഫ ളഹരി വതകഅതു അലാ അലിയതി യദി, ഞാൻ എന്താണ് എന്റെ ഇടതുകൈ പിന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഇടതുകൈയുടെ അല്ലിയച്ച് അതിന്റെ ഉള്ളം കൈ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ബാക്കോട്ട് വെച്ച് ഞാൻ അതിൽ ചാരിയിരിക്കുന്നുണ്ട്. അതിൽ ഇത്തിക്കാഴ്ച ചെയ്തുകൊണ്ട് അതിൽ താങ്ങി നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഇടത്തെ കൈ ബാക്കിലോട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്ന വേളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് കടന്നുപോയത്. ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു, ഫഖാല ലീ, റസൂലുള്ള എന്നോട് ചോദിച്ചു, അതഖുദു ഖിദതൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ ഇരുത്തമാണോ നീ ഇരിക്കുന്നത് എന്നാണ്. അഥവാ യഹൂദന്മാരുടെ ഇരുത്തമാണോ നീ ഇരിക്കുന്നത് എന്നാണ്. അത് ജൂതന്മാരുടെ ഇരുത്തമായിട്ടാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. ബാക്ക്, ഇടത് കൈ ബാക്കിലോട്ട് കുച്ചിട്ടുള്ള ഇരുത്തം. വേറെ ഹദീസിലും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സമയത്തും പാടില്ല, ഇടത് കൈ പിന്നിലോട്ട് വെച്ചുകൊണ്ടുള്ള ഇരുത്തം. ഷെയ്ഖ് ഹുസൈൻ റഹിമഹുള്ള വിശദീകരിച്ചു, ജൂതന്മാരുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത് കൈ ബാക്കോട്ട് വെച്ചുകൊണ്ടുള്ള ഇരുത്തമാണ്. അതിനോട് മുഖാലഫത്ത് വേണം എന്നുള്ളതാണ് കാര്യം, അതിനോട് എതിർപ്പ് വേണം. അത് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, രണ്ട് കൈയും ആ രൂപത്തിൽ, വലത് കൈ കൂടി എന്ത് ചെയ്യാം, ബാക്കിലോട്ട് കുത്തിയിട്ട് എന്ത് ചെയ്യാം, ഇരിക്കാം. രണ്ട് കൈയും ബാക്കിലോട്ട് ഇരിക്കുന്നത് തെറ്റല്ല, അത് മഖ്ദൂബിന്റെ ഇരുത്തമല്ല, ജൂതന്മാരുടെ ഇരുത്തമല്ല എന്ന് ഷെയ്ഖ് ഹുസൈമി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് വലത് കൈ ബാക്കോട്ട് കുത്തിയിരിക്കുന്നതും തെറ്റല്ല, ഇടത് കൈ പിന്നിലോട്ട് കുത്തിയിട്ടുള്ള ഇരുത്തമാണ് ജൂതന്മാരുടെ ഇരുത്തം. മഖ്ദൂബ് അലൈ, കോപിക്കപ്പെട്ടവരുടെ ഇരുത്തം എന്ന് റസൂലുള്ള പറഞ്ഞു. ആ ഇരുത്തമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇടത് കൈ പിന്നിലോട്ട് വെച്ചിട്ടുള്ള ഇരുത്തം. വലത് കൈ വെച്ചിരിക്കാം, അതുപോലെ തന്നെ രണ്ട് കൈയും വെച്ചിരിക്കുന്നത് എന്തല്ല, തെറ്റല്ല, അത് ജൂതന്മാരുടെ ഇരുത്തമല്ല. ജൂതന്മാരുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള മറ്റേ വലത് ഇടത് കൈ പിന്നിലോട്ട് വെച്ചിട്ടുള്ള ഇരുത്തമാണ്. അതുപോലത്തെ ഇരുത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ ഫാൻ എന്ന് പറയും അറബിയിൽ. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞിരിക്കാം, ഒരു സ്ഥലം അദ്ദേഹം ആ സ്ഥലത്ത് മാത്രം നിസ്കരിക്കുള്ളൂ. ചില തറവാട്ട് പള്ളികളിലൊക്കെ അങ്ങനെയാണ്, ചില കാരണവന്മാർക്ക് ഒരു സ്ഥലം ഉണ്ടാകും, അവിടെ തന്നെ അവർ മാത്രം ഇരിക്കാൻ പാടുള്ളൂ, വേറെ ആരെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ട് അവരെ എണീൽപ്പിച്ചിട്ട് അവിടെ ഇരുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ള വിരോധിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞു, റസൂലുള്ള വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഒരാൾ പള്ളിയിൽ ഒരു സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക, ഒട്ടകം ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് പോലെ പള്ളിയുടെ ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ഒരു സമ്പ്രദായം റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. എന്താണ് ഒരു സ്ഥലത്ത് തന്നെ ഈത്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലം അയാൾക്കുണ്ടാകും, അവിടെ വെച്ച് മാത്രമേ അത് നിസ്കരിക്കുള്ളൂ, അതിനാണ് ഈത്വാൻ എന്ന് പറയാം. ആ നിലക്ക് പള്ളിയിലെ ഒരു പ്രത്യേക സ്ഥലം അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് അയാൾ അവിടുന്ന് മാത്രം നിസ്കരിക്കുള്ളൂ, ആ ഇരുത്തം റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. നമുക്ക് പള്ളിയിൽ എവിടെ ഇരിക്കാം, നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ മാത്രം അവിടെ ഇരിക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ പറയാനും പാട്, ആ രൂപത്തിൽ നമ്മൾ പറയാനോ സംസാരിക്കണം, ആ രൂപത്തിൽ നമ്മൾ പെരുമാറാനോ പാടില്ല. പള്ളി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ ലൈസ ലിയഹദിൻ മിനൻ നാസി അൻ യഖ്തസ ബിശൈഇൻ മിനൽ മസ്ജിദി ബിഹൈസ് യംനഉ ഗൈറഹു മിൻഹു ദൈമൻ, ഒരാൾക്കും എന്താണ് പള്ളിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം പ്രത്യേകമായി വെച്ചുകൊണ്ട് മറ്റൊരാളെ നമസ്കരിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ എല്ലാ സമയത്തും അയാൾ തന്നെ അവിടെ വെച്ച് നമസ്കരിക്കണം എന്ന രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് ഒരാൾക്കും അനുവദിച്ച കാര്യമല്ല. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധിക്കും, ഒരു എല്ലാ സമയത്തും ഫർള് നമസ്കാരം ഒരു സ്ഥലത്ത് മാത്രം നമസ്കരിക്കുക എന്നുള്ളത്, അതിനാണ് ഈത്വാൻ എന്ന് പറയാം. എന്നാൽ ഉലമാക്കൾ വിശദീകരിച്ചു, സുന്നത്ത് നമസ്കരിക്കാൻ നമുക്ക് പ്രത്യേകം സ്ഥലം തെരഞ്ഞെടുക്കുന്നത് തെറ്റില്ല, റസൂലുള്ളാഹി അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പള്ളി അല്ലാത്ത സ്ഥലങ്ങളിൽ, വീട്ടിൽ നമുക്കൊരു പ്രത്യേക സ്ഥലം നമസ്കരിക്കാൻ, അത് പ്രശ്നമില്ല എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാത്ത നിലക്ക് പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അവിടെ തന്നെ നമ്മൾ നമസ്കരിക്കുക എന്ന് വാശി പിടിക്കുക, അവിടെ നിന്ന് ആരെങ്കിലും അവിടെ ആ സ്ഥലത്ത് മറ്റാരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാളെ എണീൽപ്പിച്ച് നമ്മൾ അവിടെ നിസ്കരിക്കുക എന്നുള്ളത്, അല്ലെ അവിടെ ഇരിക്കുക എന്നുള്ളത്. ഒരിക്കലും ഒരു സദസ്സിൽ നിന്ന് ഒരാളെ എണീപ്പിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കാൻ പാടില്ല. ഏത് സദസ്സിൽ നിന്നും പാടില്ല. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം പിന്നെ റസൂലുള്ള വിലക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ നമ്മൾ വരുമ്പോ നമ്മൾ ഈ ഖുത്ബ ശ്രവിക്കാനാണ് വരുന്നത്. ഒരിക്കലും മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാൻ പാടില്ല. അൽ ഇൻസാഫു ഇലൽ ഇമാം, ഇമാമിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കണം. ഇൻസാഫ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മിണ്ടാതിരിക്കുക എന്നുണ്ട്, മാത്രമല്ല മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മിണ്ടാതിരുന്നാൽ മാത്രം പോരാ, മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാലോ, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅ അൻ സിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത. എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ള ഹദീസിലുണ്ട്. നമ്മൾ മറ്റൊരാൾ സംസാരിക്കുമ്പോ മിണ്ടാതിരിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞാൽ പോലും നീ ചെയ്തത് അനാവശ്യമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും സംസാരിക്കാൻ പാടില്ല. നമുക്കറിയാം ഈ പള്ളിയിൽ പലപ്പോഴും പല ആളുകളും പല സംസാരങ്ങൾ നടത്താറുണ്ട്. അത് ചെറിയ രൂപത്തിലാണെങ്കിലും അതുപോലെ തന്നെ കാണാത്ത രൂപത്തിലൊക്കെ ചെയ്യാറുണ്ട്. ഒരിക്കലും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഈ ലഗവ് എന്ന് പറഞ്ഞാൽ? ഫഖദ് ലഗൗത, നീ ചെയ്തത് അനാവശ്യമാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ബത്വലത്ത് ഫദീലത്തുൽ ജുമുഅ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഈ രൂപത്തിൽ ലഗവ് കാണിച്ചാൽ ജുമുഅയുടെ ശ്രേഷ്ഠത നഷ്ടമായി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ജുമുഅ നഷ്ടമായി എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ജുമുഅയുടെ ആ ഫദീലത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കുമെന്ന് പോലും സംസാരിച്ചാൽ പോലും അപകടമാണ് എങ്കിൽ നമ്മൾ സംസാരിച്ചാലോ? മഹാന്മാരായ ഉലമാക്കളൊക്കെ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജുമുഅക്ക് സംസാരിക്കുക എന്നുള്ളത് ഹറാമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. നമ്മൾ ജുമുഅക്ക് വരുന്നത് നമ്മൾ ഖുത്ബ ശ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഖുത്ബയിലേക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉറക്കം, ജുമുഅക്ക് വന്നിട്ട് ഉറങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിഹാരം പറഞ്ഞിട്ടുണ്ട്, ഇദാ നഅസ അഹദുക്കും ഫീ മജ്ലിസിഹി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അവൻ ഇരിക്കുന്നിടത്തുനിന്ന് അവൻ ഉറക്കം വന്നാൽ, ഉറക്കം തൂങ്ങിയാൽ, ഫലിയതഹബ്ബൽ മിൻ മജ്ലിസിഹി ദാലിക ഇല ഗൈരി, അവൻ ആ സ്ഥലത്തു നിന്ന് മാറിയിരിക്കട്ടെ. അപ്പൊ ഉറങ്ങാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? ഉറക്കം പോകാനുള്ള ഒരു മാർഗമാണ് എന്ത്? അവർ ആ സ്ഥലം നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. എന്നാൽ ക്ഷീണം കൊണ്ടും അതുപോലെ തന്നെ പ്രായം കൊണ്ടും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ ഒരു പക്ഷെ ഉറങ്ങും, അത് പ്രശ്നമല്ല. അല്ലാത്ത നിലക്ക് പള്ളിയിൽ വന്നാൽ മാത്രം ഉറങ്ങുന്ന ഒരു സ്വഭാവം, കളി കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഉറങ്ങാത്ത ആളുകൾ പള്ളിയിൽ ജുമാക്ക് വന്നാൽ ഉറങ്ങും. എന്താണ് അതിന്റെ കാരണം? അവർക്കതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല. അവരേതെങ്കിലും തൂണ് ചാരിക്കൊണ്ട് അത് എത്ര ആരോഗ്യവാന്മാരാണെങ്കിലും അവിടെ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യും? അവർ ഉറങ്ങാൻ വേണ്ടി മാത്രം പള്ളിയിൽ വരുമ്പോൾ തന്നെ നീയച്ചാക്കിയിട്ടുണ്ടാവും, നിന്നൊന്ന് ഉറങ്ങണം. അത്തരം ആളുകളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഗുരുതരമാണ് വിഷയം. കാരണം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഉറക്കം വരുന്നവർക്കുള്ള പരിഹാരമാണ് പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങളൊന്ന് മാറി ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ആ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം റസൂലുള്ള പഠിപ്പിച്ചു തരാൻ. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ പള്ളിയിൽ വെച്ച് കടന്നുറങ്ങാറുണ്ട്, ഉറങ്ങാറുണ്ട്, അവരെ ഉണർത്താൻ പറ്റുമെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താ അറിയോ? യുസ്തഹബ്ബു ഇഖാദുഹും ബിൽ ഫിഅൽ, അവരെന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് ഉണർത്താം. ലാബിൽ കലാമി, സംസാരം കൊണ്ട് ഉറങ്ങലടാ എന്ന് പറഞ്ഞിട്ട് ഉണർത്താൻ പാടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവരെ ഉറക്കത്തിന് ഉണർത്താം. അതൊരു ഹൈറായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സംസാരിച്ചുകൊണ്ട് ഉറങ്ങല്ല എന്ന് പറയാൻ പാടില്ല. കാരണം അൻസിത്ത് എന്ന് പോലും പറയാൻ പാടില്ല എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് പാടില്ല എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നുണ്ട്. പക്ഷേ എന്താണ്, അല്ലാത്ത നിലക്ക് എന്ത് ചെയ്യുക? അയാളുടെ ഉറക്കം അയാൾ ഉണർത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക? ചെറിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഒന്ന് തോണ്ടിയിട്ടോ ഉണർത്തുന്നതിന് തെറ്റില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഉറങ്ങാൻ അനുവാദം കൊടുത്തിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞതാണ്, മൻ മസ്സൽ ഹസ ഫഖദ് ലഗ. റസൂലിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ ചരലുകളും അതുപോലെ ചെറിയ ചെറിയ കല്ലുകളുള്ള പള്ളിയാണ്. ആരെങ്കിലും ആ ചെറിയ ചരൽ കല്ലുകളെ തടവിയാൽ, അതിലിങ്ങനെ കളിച്ചാൽ, ഫഖദ് ലഗ, അവൻ അനാവശ്യമാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മളെന്താ മൊബൈൽമ കളിക്കും, അതുപോലെ തന്നെ പേനമ കളിക്കും, അതുപോലെ തന്നെ വിരല് പൊട്ടിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞ് ആ മണ്ണിൽ കളിക്കുന്നത് പോലും മൻ മസ്സൽ ഹസ ഫഖദ് ലഗ, അവൻ ലഘുവാണ് കാണിച്ചത്, അനാവശ്യമാണ് പ്രവർത്തിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജുമാക്ക് വരുമ്പോ മൊബൈൽ മാറ്റിവെക്കണം, ഒരിക്കലും പിന്നെ അതിൽ തൊടാൻ പാടില്ല. റസൂലുള്ള ഇങ്ങനെ ഈ ചെറിയ രൂപത്തിൽ ഇങ്ങനെ മണ്ണിൽ കളിക്കുന്നത് പോലും ലഘുവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം നവവി റഹിമഹുള്ളാഹി ഹദീസ് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഫീഹി നഹ്യു അൻ മസ്സിൽ ഹസ വഗൈരിഹി മിൻ അൻവാഇൽ അബതി ഫീ ഹാലത്തിൽ ഖുത്ബ, ഖുത്ബയുടെ വേളയിൽ ഇത്തരത്തിൽ കല്ല് തടവുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കളിക്കുന്നതോ ഹറാമാണ്, തെറ്റാണ്, അത് വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. വഫീഹി ഇശാറത്തുൻ, ഈ ഹദീസിൽ ഒരു ഇശാറത്തിന്റെ സൂചനയുണ്ട്, ഇല ഇഖ്ബാലിൽ ഖൽബി വൽ ജവാരിഹി അലൽ ഖുത്ബ, അവന്റെ ഹൃദയവും അതുപോലെ തന്നെ അവന്റെ അവയവങ്ങളും ഖുതുബയിലേക്ക് തിരിയണം, ഖുതുബയിലേക്ക് വ്യാപൃതനാകണം എന്നത് ഈ ഹദീസിലുണ്ട്. ഒരു കളിയും പാടില്ല, ഖുതുബ മാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഹദീസിൽ ഇഷാറത്തുണ്ട് എന്ന് ഇമാം നബി റഹിമുള്ള ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തസ്ബീഖുൽ അസാബിഅ, ഈ കൈ ഈ വിരലുകൾ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലാ അഹദുക്കും ഫഅഹ്സന വുളുഅഹു സുമ്മ ഖറജ ആമിദൻ ഇലൽ മസ്ജിദി ഫലാ യുശബ്ബികന്ന യദൈഹി ഫഇന്നഹു ഫി സ്വലാത്തിൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റസൂലുള്ളാഹി പറഞ്ഞു ഒരാൾ വുളു ചെയ്തു, അങ്ങനെ വുളു നന്നാക്കി ചെയ്തു, അങ്ങനെ അദ്ദേഹം പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ് എങ്കിൽ ഫലാ യുശബ്ബികന്ന യദൈഹി, അവൻ തസ്ബീഖുൽ അസാബിഅ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിക്കാൻ പാടില്ല. ഫഇന്നഹു ഫി സ്വലാത്തിൻ, അവൻ നമസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഇത് ശരിയല്ലാത്ത കാര്യമാണ്. ഉലമാക്കൾ വിശദീകരിച്ചു എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഒരാൾ നമസ്കാരത്തിന് പുറപ്പെട്ടാൽ നമസ്കാരത്തിലും നമസ്കാരത്തിന് മുമ്പും നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും തസ്ബീഖ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. നമസ്കാരമല്ലാത്ത വേളയിൽ നമസ്കാര ശേഷം റസൂലുള്ളാഹി ഇങ്ങനെ തസ്ബീഖുൽ അസാബിഅ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത വേളയിൽ അഥവാ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോ, അതുപോലെ തന്നെ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോ, നമസ്കാരത്തിന്റെ തൊട്ടുമുമ്പ് നമസ്കാരത്തിലും തസ്ബീഖുൽ അസാബിഅ എന്നുള്ളത് വെറുക്കപ്പെട്ട കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാത്ത വേളയിലൊക്കെ നമുക്കിങ്ങനെ ഈ രൂപത്തിൽ കെട്ടിവെക്കുന്നതും വിരലുകൾ ചേർത്ത് പിടിക്കുന്നത് തെറ്റല്ല എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം സദസ്സിൽ ശ്രദ്ധിക്കേണ്ട, ഈ ജുമുഅയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ രൂപത്തിലെ ഇരുത്തം നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ പിടിക്കുകയായിരിക്കും, അത് പാടില്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. നമ്മൾ ജുമുഅ ദിവസത്തിൽ പാലിക്കേണ്ട ചില അദബുകളെ സംബന്ധിച്ചും ജുമുഅയുടെ അഹമ്മിയത്തിനെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമാണ് വിശദീകരിച്ചു വന്നത്. ഇനി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ഒരു കാര്യം പറയാം, രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഖുതുബയുടെ തുടക്കത്തിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചത് കൊണ്ട് പറയാം, സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്യാറുണ്ട് ഖുതുബയുടെ തുടക്കത്തിൽ. അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ മഹദിയ സ്വഹാബി പറയാണ്, മാ ഹഫിളത്തു ഖാഫ്, സൂറത്തുൽ ഖാഫ് ഞാൻ മനഃപ്പാഠമാക്കിയിട്ടില്ല, ഇല്ലാ മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ നാവിലൂടെയല്ലാതെ. അദ്ദേഹം യഖ്തുബു ബിഹ കുല്ല ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും അദ്ദേഹം ഖുതുബ നടത്തുമ്പോൾ അദ്ദേഹം സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്യാറുണ്ട്. ആ റസൂലുള്ള ഖുതുബയിൽ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ സൂറത്തുൽ ഖാഫ് മനഃപ്പാഠമാക്കിയത് എന്ന് ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സുന്നത്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് തെറ്റിദ്ധരിക്കരുത് എന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഖതീബിനെ സംബന്ധിച്ചിടത്തോളം, ഖുതുബ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് പള്ളിയിൽ നേരത്തെ വരലാണ് സുന്നത്ത്, വൈകി വരലാണ് സുന്നത്ത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, ചില ആളുകൾ ചില ഖതീബുമാർ നേരത്തെ പള്ളിയിൽ വന്ന് ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഒട്ടകത്തിന്റെ ദാനം തുറന്ന് പിന്നെ ധർമ്മം ചെയ്ത പ്രതിഫലമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവർ നേരത്തെ വരാറുണ്ട്. ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള അതായത് റസൂലിന്റെ സുന്നത്തിൽ പെട്ടതല്ല, റസൂലുള്ള അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. റസൂലുള്ള ഖുതുബ പറയാറുണ്ട്, പക്ഷെ റസൂലുള്ള വെള്ളിയാഴ്ച രാവിലെ ആ രൂപത്തിൽ പള്ളിയിൽ നേരത്തെ വരുന്ന സമ്പ്രദായമല്ല. റസൂലിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ള ജുമുഅയുടെ സമയമായി കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് വരും, നേരെ പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ട് തഹിയത്ത് പോലും നമസ്കരിക്കാതെ നേരെ മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കാറാണ്. ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള പറയുന്ന വചനം ഇപ്രകാരമാണ്, അന്നൽ ഖതീബ, ഖതീബ് എന്താണ് ചെയ്യേണ്ടത്? ഇദാ ദഖല ഫിൽ വഖ്തി അല്ലദീ യുരീദു അൻ യഖ്തുബ ഫീഹി, അവൻ ഖുതുബ പറയാൻ ഉദ്ദേശിക്കുന്ന സമയം എപ്പോഴാണോ ആ സമയത്തിലേക്ക് അവൻ പ്രവേശിച്ചാൽ, ഫൈന്നഹു ലാ യുസല്ലി റകഅതൈനി, അവൻ രണ്ട് റകഅത്ത് തഹിയത്ത് നമസ്കരിക്കേണ്ടതില്ല. ബലി സുന്നതു, എന്നാൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് റസൂലുള്ള ചെയ്തത്, അൻ യതഖദ്ദമ ഇലൽ മിമ്പരി, മിമ്പറിലേക്ക് ചെല്ലും, വയസ്അദ ഇലൽ മിമ്പരി, മിമ്പറിലേക്ക് കയറും, വയഅതിയ ബിൽ ഖുതുബ, എന്നിട്ട് ഖുതുബ നിർവഹിക്കും എന്നുള്ളതാണ്. അതാണ് സുന്നത്ത്. ഖതീബിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായിട്ടുള്ള കാര്യം അതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞതാണ്. നമ്മളിവിടെ ഖതീബിനെ ഖുതുബ കൃത്യമായി ശ്രദ്ധിക്കുക, അതിൽ യാതൊരു അശ്രദ്ധയും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. എന്താണ് പറയുന്നത് പൂർണ്ണമായി കേൾക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പാരായണം ചെയ്യുന്നത് ഖുർആനാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വൈദാ ഖുരി അൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ തന്നെ ഹദീസുകളാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് ഹദീസാണെങ്കിലും ഖുർആനാണെങ്കിലും അതിന്റെ മസ്തർ, അതിന്റെ ഉറവിടം, അത് അള്ളാഹുവിൽ നിന്നാണ്. ആകാശലോകത്ത് വന്നിട്ടുള്ള വാർത്തകളാണ്, വഹ്യികളാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന സദസ്സിൽ നമ്മൾ അശ്രദ്ധരായിരിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. മഹാന്മാരായ സഹാബത്തിന്റെ സദസ്സൊക്കെ പ്രകാരമായിരുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലിന്റെ സഹാബത്ത് എങ്ങനെ സദസ്സിൽ ഇരിക്കാറുള്ളത്. വസകത്തന്നാസു, ജനങ്ങളൊക്കെ റസൂൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ഉണ്ടാതിരിക്കും. കഅന്നഹും അലാ റൂസിഹിം അത്തൈർ, അവരുടെ തലയിൽ പക്ഷികൾ ഉള്ളത് പോലെ. എന്ന് പറഞ്ഞാൽ പക്ഷി തലയിൽ വന്നിരിക്കുമ്പോൾ അത് പാറാതെ നമ്മൾ എത്ര ശ്രദ്ധിക്കും, അത്രയും സൈലന്റ് ആയി ആ രൂപത്തിൽ അത്രയും ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു അവർ ഇരിക്കാറുള്ളത് എന്ന് മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് വർണ്ണിച്ചു തരികയാണ്. ആ നിലക്കൊക്കെ കേൾക്കേണ്ട, ആ രൂപത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്, ദീനാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം, നല്ല പരിഗണന കൊടുക്കണം. നമ്മൾ പറയുന്നത് കേവലം ഖതീബിന്റെ വാക്കുകളല്ല, റസൂൽ അള്ളാഹു തആലയുടെ വാക്കുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളാണ്, വഹീകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ വഖാറത്ത്, ഒരു ഗാംഭീര്യം നമ്മൾ അതിന് നൽകണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മുഖേന അള്ളാഹു തആലയുടെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.